Glory. Hallelujah. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും അറിയുകയാണ്, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോകം നമ്മളെ പലപ്പോഴും തളർത്തുകയേയുള്ളൂ, എന്നാൽ ദൈവസന്നിധി ജീവിക്കുന്നത് അത് ആനന്ദമാണ്, ജീവൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളുടെ എല്ലാവരോടും ഉപദേശിക്കാനുള്ളത്, ദൈവസന്നിധിയിൽ ജീവിക്കുക, ഉയരത്തിൽ ജീവിക്കുക, താഴെ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുക. നമ്മുടെ ഭാവിയിലെ ജീവിതം അങ്ങനെയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷമുള്ള ജീവിതം മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുകയാണ്. അടച്ച് ഇട്ടിരിക്കുന്ന റൂമിൽ ശിഷ്യന്മാർ ഇരിക്കുമ്പോൾ യേശു അവരുടെ മുമ്പ് വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇത് നമുക്ക് പ്രത്യക്ഷപ്പെടുവാനൊരു ശരീരമില്ല, പക്ഷെ അങ്ങനെ ഒരു ശരീരം നമുക്ക് കിട്ടും. ഹല്ലേലൂയ. പക്ഷെ ആ ഒരു ജീവിതം ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രത്യക്ഷപ്പെട്ടുകൊണ്ടല്ല, ഈ ശരീരത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ദൈവത്തിൽ നിന്ന് കേട്ട് മനുഷ്യരോട് അറിയുക. ഭൂമിയിൽ നിന്ന് കേട്ടല്ല, ദൈവത്തിൽ നിന്ന് കേട്ട്. പിന്നെ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും കേട്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ വെക്കുക. എന്നിട്ട് അത് ദൈവത്തിൽ നിന്ന് അതിന്റെ കൺഫർമേഷൻ കിട്ടുന്നെങ്കിൽ അതും അറിയുക. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് മനുഷ്യർക്ക് ജീവനെ കൊടുക്കുന്നതായി, അല്ലെങ്കിൽ അത് ജീവനെ കൊടുക്കത്തില്ല, കൺഫ്യൂഷൻ ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. അപ്പൊ ദൈവം എന്തിനാണ് ഈ ലോകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ? നമ്മളുടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സബ് ഡിവിഷൻ സബ്ജക്റ്റുകളാണല്ലേ. ഒരു കുഞ്ഞിനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വർക്കാൻ കഴിഞ്ഞ എത്ര ഡിവിഷനാണ് അല്ലെ? സിവില്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കല് അല്ലെ, മെക്കട്രോണിക്സ്, അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതിന്റെ ഉള്ളിൽ തന്നെ വേറെ വേറെ കാര്യങ്ങൾ. അപ്പൊ തന്നെ മെഡിക്കൽ സയൻസിലേക്ക് പോയി, അതിലും പല പല ഡിവിഷനുകൾ. എല്ലാവരും ധാരാളം പഠിക്കാനുണ്ട്, ധാരാളം കാര്യങ്ങൾ. പിന്നെ BBA, MBA, കൂടുതൽ കാര്യങ്ങളെ മാനേജ് ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് എല്ലാ വിദ്യാഭ്യാസവും പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവിടെ എങ്ങും ആരും ഒരു കോളേജിലും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതെന്തിനാ അങ്ങനെ പഠിപ്പിക്കുന്നത്? ഹലോ, ഡെസ്പിരിറ്റ് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിപ്പിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? എങ്ങനെ മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ? അവർക്ക് അവർ എത്രയൊന്നും വളർന്നിട്ടില്ല ഈ ടെക്നോളജി പഠിപ്പിക്കാൻ. ഇതൊരു ഹൈടെക് ടെക്നോളജിയാ, അതങ്ങ് സ്വർഗത്തിന്റെ ടെക്നോളജിയാ. ഈ ലോകം വളർന്നിട്ടില്ല അത് പഠിപ്പിക്കാൻ. നമ്മുടെ IAS IPS ഒന്നും ഇതില്ല, ലോ ഓഫ് ദ സ്പിരിറ്റ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ റിയലി പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് DGH BGH ഒക്കെ കഴിഞ്ഞതാ, അവിടെയും ഇല്ല ഈ സാധനം. ഗ്ലോറി. അപ്പൊ മതപരമായ മണ്ഡലത്തിന് ഈ സംഭവമില്ല, ലോ ഓഫ് ദ സ്പിരിറ്റ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മളിത് പഠിപ്പിക്കുക. അതെന്താ ഇതിന്റെ കാര്യം? ഇതിന്റെ കാര്യം ഒന്ന് പറഞ്ഞു, നമ്മൾ ഇനി ജീവിക്കേണ്ടത് ലോ ഓഫ് ദ സ്പിരിറ്റിലാണ്. നമ്മൾ ഇനി നിത്യം ജീവിക്കേണ്ടത് ലോ ഓഫ് ദ സ്പിരിറ്റിലാണ്. അതെന്തോ അങ്ങനെ ദൈവമക്കൾ അല്ലെങ്കിൽ നിത്യജീവൻ ലഭിച്ചവർ, നിത്യജീവനായി വിളിക്കപ്പെട്ടവർ, അവർ ജീവിക്കേണ്ടത് ലോ ഓഫ് ദ സ്പിരിറ്റിലാണ്. ദൈവരാജ്യത്തിന്റെ നിയമമാണ്. ഇതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്, ദൈവം നമ്മളിത് പഠിപ്പിക്കുന്നു. നമ്മുടെ ഏതോ ഒരു ആഗ്രഹപ്രകാരം പഠിക്കുകയല്ല. നിങ്ങൾ അങ്ങനെ, നിങ്ങൾ ആരും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പഠിക്കാൻ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മളെ അങ്ങ് പഠിപ്പിക്കും. അപ്പോ അപ്പന്റെ മുമ്പിൽ അനുസരണമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് നിലകൊണ്ടാൽ ഈ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ മനസ്സിലാകില്ല. കാരണം ഒരു കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവിടെ ക്ലെവർ ആയിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ളവന് പെട്ടെന്ന് ഇവിടുന്ന് കാര്യം പെടുത്തുന്നു. ഏതോ ഒരു ദിവസം എന്റെ മോള് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഗൂഗിളിലുള്ള ആരോ നിങ്ങൾക്കറിയാലോ കുഞ്ഞിപ്പോ ഐ ടിക്ക് പഠിക്കുക, ഗൂഗിളിലുള്ള ആരോ ക്ലാസ് എടുക്കാൻ ചെറുപ്പക്കാരൻ. അത് കഴിഞ്ഞിട്ട് എന്റെ മോള് പറയുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിയാ ആ മനുഷ്യൻ, എന്തോ ഒരു ബുദ്ധിയാണ് ചെറുപ്പക്കാരൻ പയ്യനെ, എന്തോ ഒരു ബുദ്ധിയാണോ, ഭയങ്കര ബുദ്ധി, ഭയങ്കര ക്ലവറാന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കൊടുത്ത് മനസ്സിലാക്കാം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, പറഞ്ഞത് മാത്രമല്ല അതിന്റെ അതിന്റെ വേറെ ബൂട്ട്സും കൂടി അവർക്ക് മനസ്സിലാവും, അതിന്റെ ചുറ്റുപാടുകളും കൂടി മനസ്സിലാവും. പക്ഷേ ദൈവവചനത്തിന്റെ മുമ്പാകെ ഇങ്ങനെയുള്ളവർ ഇരുന്നാണ് ഒരു രക്ഷ മനസ്സിലായി. ദൈവത്തിന്റെ വിഷയം ജ്ഞാനികൾക്ക് ഉപയോഗങ്ങൾക്കൊക്കെ അതൊക്കെ മറച്ചു കൊടുക്കൂല, കൊടുക്കത്തില്ല. അവിടെ നമുക്കൊന്നും പറയാനില്ല, കർത്താവ് എന്തുകൊണ്ട് മറച്ചു വെക്കണേ, കർത്താവ് പറഞ്ഞു ഞാൻ കൊടുക്കില്ല, ഞാൻ മറച്ചു വെക്കും. അപ്പൊ പിന്നെ ആർക്കും തുറന്നു കൊടുക്കുക, ആർക്കും തുറന്നു കൊടുക്കുക. ഏതിനോ ഞാൻ പറയൂ, താഴ്മയുള്ളവർ, താഴ്മയുള്ളവർ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, ക്രിസ്തുവിനെ പോലെ തന്നെ താഴ്ത്തുന്ന വ്യക്തിത്വമായിരിക്കണം നാം. ഒരിക്കലും സ്വയം ഉയരാൻ പോകരുത്, തന്നെത്താൻ ഉയർത്തിന് എന്തു പറ്റും. പലരും ഇന്നും ആത്മീയമണ്ഡലത്തിൽ വളരാത്തതിന്റെ കാരണം തന്നെത്താൻ ഉയരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. പണ്ടൊക്കെ എന്നെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ ചിന്ത എന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന, എന്റെ പ്രാർത്ഥന എല്ലാവരും ഒന്ന് അങ്ങട്ട്. ശരിക്കും പറഞ്ഞാല് അത് ഞാൻ എന്നെ തന്നെ ഉയർത്താൻ ശ്രമിക്കുക. ആ ഒരു മണ്ഡലമൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ദൈവം അതൊക്കെ വിടുവിച്ചു. കാരണം ഇപ്പോ ജീവിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെങ്കിലും പറയല്ല, ചുമ്മാ അന്തരീക്ഷത്തോട് സംസാരിക്കുകയല്ല, സ്വർഗീയ പിതാവിന്റെ അടുക്കൽ വന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്, പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോ ആ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ ഉയർത്താനല്ല, പകരം ആ പിതാവ് നമ്മുടെ ഹൃദയം കാണും, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം കാണും. മനുഷ്യർ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം ഹൃദയം കാണും. അപ്പൊ ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ നിർമ്മലരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. ഇവിടെ കുഞ്ഞുങ്ങളെ, നമ്മള് ദൈവജനം കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ അപ്പാ എന്നോട് സംസാരിക്കണമേ, അങ്ങ് തന്നാലല്ലാതിരിക്കുന്നു മനസ്സിലാകും, അങ്ങനെ ഹൃദയത്തെ തുറന്നു തരാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിരിക്കണം. ഇതൊരു ബൈബിൾ ക്ലാസ് നടത്താൻ വേണ്ടിയുള്ള ബൈബിൾ ക്ലാസ് അല്ല, ഇത് നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിലൂടെ നിങ്ങളുടെ സൃഷ്ടാവിന്റെ മാറിലേക്ക് അണയിക്കുവാനും ഈ ജീവിതത്തിൽ ജയം തരുവാനും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പിതാവ് നടത്തുന്ന ശുശ്രൂഷയാണ്. അല്പകാലത്തേക്ക് സ്വർഗീയ പിതാവ് ഇതാ ഉണ്ടാക്കിയ ഈ ശരീരത്തിൽ ക്രിസ്തുവിലൂടെ പിതാവ് വസിച്ച് ഇതാ വെളിപ്പെടുകയാണ്. ഈ സ്ത്രീ ശരീരത്തിന് ശുശ്രൂഷ കുറച്ച് നാളേ ഉള്ളൂ, ഈ ശരീരത്തിലല്ല പ്രത്യാശിക്കുന്നത്, നമ്മളുടെ ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ശരീരം ഈ ഭൂമി ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ട്, ഇത് എന്റേതാണ് എന്റേതാണെന്ന് പറഞ്ഞു അധികം താമസിയാതെ ഇത് ഭൂമിക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് നമ്മൾ വീണ്ടും ജനിച്ചാൽ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ നിത്യം വസിക്കാം. അപ്പോ ആ ദൈവികമായ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും തരുവാനാണ് ഈ ശുശ്രൂഷ. ചില അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വന്നു കഴിയുമ്പോൾ കുറെ വിടുതലുകൾ നാം പ്രാപിച്ച് സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു പറയുന്നത്. അപ്പോ സാധാ ഒരു മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ പ്രയാസം. എങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് തന്മയോടും ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നാം നിത്യജീവനെ പ്രാപിക്കണം, നിത്യജീവനെ പ്രാപിക്കണം. ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ച നമ്മൾ ഓരോരുത്തർ ഇനി നിത്യജീവനെ പ്രാപിക്കണ്ട. നിങ്ങൾ കേട്ടപ്പോൾ ഒരു ഞെട്ടലോ ഒന്നില്ല അല്ലേ? ഇതാണ് മതവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. മതം നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി ഓടുക, കാരണം എന്താണ് നടന്നതെന്നൊന്നും ഓർത്തൊരു ബോധമില്ല. അതായത് കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ ഓടുന്നത് പോലെ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞെ ദേവദാസിനെ ദേവദാസിയെ ശ്രദ്ധിച്ചേ, ഇത് നമ്മൾ ചെയ്യേണ്ടത് എത്രമാത്രം അറിയാമോ? യേശു കർത്താവിനെ വീണ്ടും ജനി രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനിച്ചവർ ആ നിത്യജീവനെ മുറുകെ പിടിച്ചാ മതി, തന്നതിനെ മുറുകെ പിടിച്ചാ മതി, ആ ജീവനിൽ അങ്ങ് വളർന്നാ മതി. കിട്ടിയതിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് അത് അജ്ഞതയാണ്, അത് അജ്ഞതയാണ്. സത്യം അറിയുമ്പോ സത്യം അങ്ങനെ സ്വതന്ത്രമാക്കണമെന്ന് മനസ്സിലായി. നമുക്ക് ഓൾറെഡി നിത്യജീവനെ ദൈവം തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നിത്യജീവൻ പ്രാപിക്കുക, അത് മരിച്ച ശേഷം പ്രാപിക്കാൻ നടക്കുന്ന ഒരു കൂട്ടരാണ് ഇവിടെ ചുറ്റും കാണുന്നത്. ശരിക്കും അങ്ങനെയല്ല, അങ്ങനെ നിങ്ങളും പലരും അങ്ങനെയല്ല ചിന്തിച്ചോണ്ടിരിക്കുന്നത്. മരിച്ച ശേഷം, അതായത് മരിച്ച മരണം എന്ന് അവരുദ്ദേശിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് സോള് വേർപെടുന്നതിനെയാണ് മരണം ഉദ്ദേശിക്കുന്നത്. ആ ശരീര ശവപ്പെട്ടിയിൽ ഇടുന്നൊരു ദിവസം ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ, എന്നിട്ട് ഇത് വെച്ചുകൊണ്ടൊരു മതവും വെക്കുന്നു, മതത്തിനൊരു പേര് വിടുന്നു, എന്നിട്ട് ഇൻസോ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന നടത്തുന്നു. ഇതല്ല ദൈവവചനം പറയുന്നത്. ദൈവം ഓൾറെഡി നമുക്ക് ആ നിത്യജീവനെ തന്നിട്ടുണ്ട്. പുത്രൻ ആരുടെ ഉള്ളിലുണ്ടോ അവർക്കൊക്കെ ആ നിത്യജീവനുണ്ട്. പുത്രനിലാണ് ആ നിത്യജീവനെ തന്നത്. ഇനി നാം എന്ത് ചെയ്യണം? ആ നിത്യജീവനെ മുറുകെ പിടിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്തൊരു തെളിവ് വല്ലതും ഉണ്ടോ അങ്ങനെയൊക്കെ പറയാനായിട്ട്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ അരുമ ശിഷ്യനായ തിമോത്തിയോട് പറയുന്ന സന്ദേശത്തിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്, നീയും മറ്റുള്ളവരെ പോലെ ആകരുത്, പഥ്യവചനത്തെ ശ്രദ്ധയോടെ മുറുകെ പിടിക്കണം, നിത്യജീവനെ പിടിച്ചുകൊള്ളണം. ഓൾറെഡി ജീവൻ നിനക്ക് ഉണ്ട്, അത് എന്ത് ചെയ്തോളണം? അത് പിടിച്ചുകൊള്ളണം, വിട്ടുകളയരുത്, അത് പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. ആ ജീവനിൽ നീ വർദ്ധിച്ചോളണം. വളരെ പ്രാധാന്യമുള്ള കാര്യം, ഇനി നിങ്ങൾ കുഞ്ഞുങ്ങളെ നിത്യജീവൻ ഇനി പ്രാപിക്കാൻ പോവുകയല്ല, നിങ്ങൾ ഓൾറെഡി പ്രാപിച്ച് കഴിഞ്ഞു. ആ പ്രാപിച്ചത് നിങ്ങൾ പിടിച്ചുകൊള്ളണം, അതിൽ വർദ്ധിച്ചുകൊള്ളണം ഓരോ നിമിഷവും. യേശു പറഞ്ഞില്ല ഞാൻ വന്നത് എന്തിനാ? ഞാൻ വന്നത് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവനെ തരുവാനും സ്വർഗത്തിലെത്തിയിട്ട് അത് കൂടുതലായി തരുവാനുമാണ്. ആ വചനം ഒന്ന് വായിച്ചത് വിഷമിക്കേണ്ട, അങ്ങനെ ഒരു വചനം ഇല്ല. ഏത് എടുക്കാൻ അന്വേഷിച്ചിടുന്ന കിട്ടത്തില്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് കർത്താവ് നമുക്ക് ജീവൻ തരുന്നത്. യേശുവിനെ ആരെല്ലാം സ്വീകരിക്കുന്നുവോ അവർ നിത്യജീവനിലായി കഴിഞ്ഞു. ആ ജീവൻ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കൂ അല്ലെ? അതാണ് പുതിയ സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയിലെ ജീവനാണ് നിത്യജീവൻ. മനസ്സിലായോ? പക്ഷെ നമുക്ക് ആ ജീവനിൽ ജീവിച്ച് പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ പഴയ ജീവനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിത്യജീവനായി ഇനി മരിച്ചു കഴിയുമ്പോൾ കിട്ടാൻ പോണാന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകും. ഫസ്റ്റ് തിമോത്തി 6
Oh, Father, I thank you.
Lord.
അവിടെ മിസ്റ്റർ പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്ന ആ വാണിംഗ് അതില് ഈ ലോകത്തിലെ ആളുകളെ പോലെ ദിവ്യാഗ്രഹത്തിന്റെ പുറകെ ഒന്ന് ഓടരുത്,
നിന്റെ പ്രസംഗം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് അമ്പതിപ്പിക്കരുത്, നീ മീറ്റിങ്ങിന് പോയി ഇരിക്കുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന്. ദ്രവ്യാഗ്രഹം എന്നെ, ഞാൻ പുള്ളിക്കാരൻ മറ്റേ പുള്ളിയോട് പറഞ്ഞ കാര്യം പറഞ്ഞു. ഏത് പുള്ളി? പൗലോസ് അപ്പോസ്തലൻ തന്നെ ഋഷിയോട് പഠിപ്പിച്ച കാര്യമാണ് പറഞ്ഞേ. ആ ദ്രവ്യാഗ്രഹ പരിപാടിയൊക്കെ നീ വിട്ടോടിക്കോണം. വിട്ട് ഓടിയിട്ട് നീ എന്ത് ചെയ്യണം പറയാം? അതിന് 11 മുതൽ വായിക്കും, സോറി 10 മുതൽ വായിക്കും.
ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംസിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരുന്നു. നീ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക.
ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, എങ്കിൽ നിനക്ക് നിത്യജീവൻ കിട്ടുമെന്നല്ല. ഓൾറെഡി നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ത് ചെയ്തോളണം? പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഇനി ആ ജീവനിൽ ജീവിക്കണം, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ജീവനില്ലാത്തവരെങ്ങനെയാ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക? കഴിഞ്ഞ ഏതോ സന്ദേശങ്ങൾക്ക് മുമ്പ് സ്നാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തോന്നുന്നു, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇനി പുതിയ ജീവനിൽ വേണം നടക്കാൻ. ജീവൻ കിട്ടാതെ എങ്ങനെയാ പുതിയ ജീവനിൽ നടക്കുക? പഴയ കാറാണ് വീട്ടിൽ കിടക്കണേ. പഴയ കാറ് വീട്ടിൽ കിടക്കുമ്പോ നിങ്ങളുടെ അപ്പൻ ഫോൺ വിളിച്ചിട്ട് പറയാണ് പുതിയ കാറിന് നടന്നോന്നു. പാലിക്ക നോക്കിയപ്പോ പഴയ കാറാ, പിന്നെ വേണ്ടിട്ട പുതിയ കാറ് നടക്കണേ. പിന്നെ പുതിയ കാറ് നടക്കല്ല, പുതിയ കാറ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഇന്ന് ചുറ്റുമുള്ളവർ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ഓൾറെഡി വീടിന്റെ മുറ്റത്ത് വേറൊരു കാറ് പുതിയത് കൊണ്ട് ഇട്ടിട്ടാണ് അപ്പൻ പറയണത്, ഇനി നിങ്ങൾ പുതിയ കാറിൽ നടന്നോളൂ, ജീവന്റെ പുതുക്കത്തിൽ നടന്നോളൂ. പക്ഷെ ഈ സത്യം അറിയത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ അതിൽ നടക്കുക? ഇതൊക്കെ കിട്ടിയാലും ഓ അടുത്ത പ്രസംഗത്തിനൊരു സംഭവം കിട്ടി എന്ന് പറഞ്ഞാണ്ടാണ് ഇരിക്കണമെങ്കിൽ ഒരു കാര്യം, എനിക്ക് ജീവിക്കാൻ ഒരു വചനം ദൈവം തന്നു. ജീവിക്കാൻ ഒരു വചനം തന്നു. അപ്പൊ വചനത്തിൽ എങ്ങനെയാ ജീവിക്കണേ? വചനത്തിലൂടെയാ വിശ്വാസം വരുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. നമ്മൾ വചനം പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നാം വചനം പഠിക്കുന്നതിന്റെ ഉദ്ദേശം അതിൽ ജീവിക്കാനും ജയിക്കാനുമായിരിക്കണം. അതുകൊണ്ട് പണ്ഡിതനാകാനല്ല വചനം പഠിക്കുന്നത്. വചനം പഠിച്ച് മറ്റുള്ളവനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രീക്കും ഹെബ്രായ ഭാഷയും വചനത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അടുത്ത ഡിബേറ്റിൽ അവനെ ഞാൻ തോൽപ്പിക്കും. കുഞ്ഞെ, അവനെ തോൽപ്പിക്കാനല്ല ആ വചനം പഠിക്കുന്നത്, പകരം തോറ്റുപോയ നമ്മളെ ജയിപ്പിക്കാനാണ് നാം വചനം പഠിക്കാൻ. ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായി. അപ്പൊ നമുക്ക് ജയിക്കണം, ആ ജയിക്കാൻ വേണ്ടിയാ വചനം പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ജയിക്കാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നാം മനസ്സിലാക്കണം. ആ മനസ്സിലായതിൽ നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. കർത്താവ് കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യാവകാശം. അപ്പോ വചനം പഠിക്കുന്ന റോങ് റീസൺസ് ഒക്കെ മാറ്റിവെക്കണം. വചനം പഠിക്കുന്നതിന്റെ കാരണം എനിക്ക് ആ വചനത്തിൽ ജീവിക്കണം. എന്താണ് പറഞ്ഞേ വചനം പഠിക്കുന്നതിന്റെ കാര്യം? എന്താ എനിക്ക് ആ വചനത്തിൽ ജീവിക്കണം. നിങ്ങളൊരു വീട് വെച്ചാൽ വീട് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? വീടിനെ കുറിച്ച് പ്രസംഗിച്ച് നടക്കണം ബ്രദറെ. വീട് വെച്ചു എന്ന് 10 പേരോട് ഫോൺ ചെയ്ത് പറയണം ബ്രദറെ. ഇതെല്ലാം ആണോ? അതൊക്കെ നിങ്ങൾ ചെയ്യുമായിരിക്കാം. പക്ഷെ വീട് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ഒന്ന് പറഞ്ഞേ വീട് വെക്കുന്നതിന്റെ ഉദ്ദേശം. അതിൽ താമസിക്കാനല്ലേ? താമസിക്കാനല്ലേ? അങ്ങനെയെങ്കിൽ വചനം പഠിക്കുന്നതിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ആ വചനത്തിൽ താമസിക്കണം, വചനത്തിൽ വസിക്കണം. യേശു പറഞ്ഞ കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. യേശു ആരാണ്? വചനം. യേശു ആരാണ്? വചനം. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, വചനത്തിൽ വസിപ്പീൻ. വചനത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന വീടുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിസിറ്റ് ചെയ്തിരിക്കുകയാണോ? സന്ദർശിക്കുകയാണോ? വസിക്കുകയാണോ? കോട്ടയത്തെ കുര്യച്ചായൻ മറിയാമ്മ ആൻറ്റി എനിക്ക് കാണാം. നിങ്ങൾ ആ വീട്ടില് വിസിറ്റ് ചെയ്തിരിക്കുകയാണോ? സന്ദർശിക്കുകയാണോ? പലപ്പോഴും കൃപയർ ആ വീട്ടിൽ വിസിറ്റ് ചെയ്യാനും അവർ തന്ന സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. പക്ഷെ ഞാൻ ആ വീട്ടിൽ ഇതുവരെയും വസിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ വിസിറ്ററായിരുന്നു, പലപ്പോഴും വസിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വീടിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ മെയിൻ റൂം എനിക്കറിയാം, ഇടതു ഭാഗത്ത് കൈ എഴുകാൻ ഒരു റൂമുണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, അവിടെ കൈ എഴുകും ആ ഭാഗത്ത്, അതും എനിക്കറിയാം. കാര്യമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ അവിടുത്തെ വിസിറ്റർ ആയിരുന്നു. തന്നെ വിസിറ്റർ, ഞാൻ അവിടെ വസിച്ചിട്ടില്ല കേട്ടോ. എന്നോട് പറയാഞ്ഞിട്ടാണ്, ഇനി പറഞ്ഞാല് സമയമില്ലാത്തോണ്ട് വസിക്കൂല. ശ്രദ്ധിച്ചേ, പക്ഷെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. നീ എന്റെ വചനത്തിലേക്ക് വന്നില്ലേ, ഇനി നീ അവിടെ വസിക്കാനാ പറഞ്ഞു. പക്ഷെ നമുക്ക് സമയമുണ്ടോ മക്കളെ അവിടെ വസിക്കാൻ? നമ്മൾ ഭയങ്കര തിരക്കല്ലേ. ഞാൻ കുര്യച്ചനങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടു. നമ്മളൊന്ന് ഈ ബൈബിൾ ക്ലാസ് വരുമ്പോ ഒന്ന് വിസിറ്റ് ചെയ്യാണ് വചനത്തെ, എന്നിട്ട് അവസാനം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോവുക അല്ലേ. എങ്ങോട്ട്? ലോകത്തിലേക്ക്. വചനത്തിൽ വസിപ്പാനുള്ള സമയമൊന്നും ഇല്ല. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറ, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനത്തിൽ വിസിറ്റ് ചെയ്യുന്ന, ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്ന, നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അതിൽ ജീവിക്കുന്നവരാക്, അതിൽ വസിക്കുന്നവരാക്, ആ വീട്ടിൽ താമസിക്കുക, വചനമാകുന്ന വീട്ടിൽ താമസിക്കുന്നേ. ഹല്ലേലൂയ. ഇനി ഒരു പടിയും കൂടി അപ്പുറമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ചില പിള്ളേരെ കൊണ്ട വെച്ചു കഴിഞ്ഞാൽ അവര് വീടിന്റെ ഡോറും തുറന്ന് ഓടും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് എന്ന ചിന്തയാ പലപ്പോഴും ഞാൻ പരാജയപ്പെടാറുണ്ട്. വചനത്തിന്റെ തടവുകാരായി മാറും, വചനത്തിന്റെ തടവുകാരായി മാറും. വചനത്തിന്റെ തടവുകാർ അതൊരു പ്രിസണായി തീരട്ടെ നമുക്ക്. വചനം വിട്ട് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ തീരാത്ത രീതിയിൽ ആ പ്രിസണിൽ വസിക്കണം. നിങ്ങൾ ഈ തടവറ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്, കാരാഗൃഹം. നേരത്തെയൊക്കെ ഞാനും പോകുന്ന അവസരം കിട്ടും. ഞാനവിടെ കണ്ടിട്ടുള്ളൂ, ഞാൻ കാണാൻ ചെല്ലുന്ന വ്യക്തി, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഞാൻ കാണാൻ ചെല്ലുന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഇല്ല. അവർക്ക് ആ തടവറയിൽ ഒരു ലെവൽ വരെ വരാൻ പറ്റും, അതിനപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കാണുന്നതിന് ഏകദേശം 1.5-2 meter അകലമുണ്ട്. അതടുത്ത് 2 barriers അവിടെയുള്ളത്. ആ ബാരിയർ കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് അദ്ദേഹം സംസാരിക്കാൻ പറ്റും. ഞാൻ ചിന്തിക്കുന്നു, ഒരു ഭാഗത്ത് എവിടെ വന്നപ്പോ ഒരല്പം സൗണ്ട് കിട്ടാനായിട്ട് എന്തോ ഒരു മൈക്ക് സംവിധാനം ഉണ്ടെന്ന്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലെന്നേ. ഇതേപോലെ വചനത്തിന്റെ തടവുകാരായി നാം മാറണം. കർത്താവ് പറയുന്നത് അബൈഡ് ഇൻ മീ, എന്നിൽ, വചനത്തിൽ വസിപ്പേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തന്ന ചിന്തകൾ അങ്ങ് തന്നു പോവുകയാണ്. നമ്മുടെ സബ്ജക്ട് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ലോ ഓഫ് ദ സ്പിരിറ്റിൽ ഇതൊരു ഭാവം കൂടിയാണ്. അപ്പോ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലരും വളരാത്തതിന്റെ കാരണം നാം വചനത്തിലെ സന്ദർശകരാണ്. പലരും ചോദിക്കാൻ, ഇത്രയും നാളും വചനം കേട്ടിട്ട് എനിക്ക് എന്താ ഒരു മാറ്റം ഉണ്ടാകുന്നത്? ഇത്രയും കാലം വചനം കേട്ടിട്ട് നിങ്ങളെന്താ പറഞ്ഞത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറില്ലേ. എന്നാ ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, സഹോദരൻ സഹോദരോട് ചോദിക്കും, ഒക്കെ അങ്ങോട്ടും ചോദിക്കുന്ന കാര്യമാണ്. ഈ കാരണം ഒന്നുമില്ല, കേൾക്കാൻ ഞാൻ വന്നതല്ല. വിസിറ്റേഴ്സ് ആ വചനത്തിൽ വസിക്കത്തില്ല. വചനത്തിൽ വസിക്കാം ഒരു തീരുമാനമുണ്ട്. എനിക്ക് എന്നെ മരണം മാറ്റുന്നതിന് മുമ്പ് എനിക്ക് ആള് മാറും. ഒരു തീരുമാനവും ദൈവത്തോട് ഒരു പ്രാർത്ഥനയുമായി എത്ര കാലം ഇങ്ങനെ പോകാൻ. എന്നേക്കാൾ നല്ലത് എന്റെ സഹോദരിക്ക് കിട്ടിയെന്നറിയുമോ? എന്നേക്കാൾ നല്ലത് എന്റെ സഹോദരന് കിട്ടിയെന്നറിയുമോ? അകത്ത് ഹൃദയത്തിലൊരു ചിന്ത പൊങ്ങാറുണ്ട്. ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മാറാനുണ്ട്. അസൂയ എന്ന ചിന്ത പൊങ്ങാറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇനിയും മാറാനുണ്ട്. എനിക്കാണും അവിടെയൊക്കെ എന്തൊക്കെ നടന്നാലും എനിക്ക് അതൊന്നും എന്നെ ഏക്കണില്ല. നീ അതൊന്നും ഏക്കണില്ല. പലരും നിങ്ങളെ കുറിച്ച് പറയാനുണ്ടാകണം. അങ്ങോട്ട് പോകുന്നപ്പോ നിങ്ങൾ അത് കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഏത്? അയ്യോ, അവിടെ മത്തങ്ങ ആ ഉൾപ്പത്തിൽ ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇല്ല. അതെന്തുവാ? ഞാൻ കണ്ടില്ല. അതവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ആള് മാറിപ്പോകും സഹോദരങ്ങളെ, ആള് മാറിപ്പോകും. ഒരു മാറ്റം വന്നാൽ നിങ്ങൾ ആള് മാറിപ്പോകും. നിങ്ങൾ ഭൂമിയിൽ പിന്നെ പലതും കാണത്തില്ല. നിങ്ങൾ ഭൂമിയിൽ പിന്നെ പലതും കേൾക്കത്തില്ല. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ പാടിയൊരു പാട്ടാ, ലൈവിലുള്ളവർ കേട്ടില്ല അല്ലേ? ജയജീവിതം ആഗ്രഹിക്കും പൈതലേ നീയത് മനസ്സിലാക്കൂ, കീഴിൽ നിന്നല്ല ജയജീവിതം, ഉയരത്തിൽ നിന്നാണ് ജയജീവിതം. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, പലയിടത്തും ഞാനൊരു കുരുടനാണേ, പലയിടത്തും ഞാനൊരു ചെകിടനാണേ. അപ്പൊ പലയിടത്തും കുരുടനും ചെകിടനും ഒക്കെയാ. പണ്ട് ഈ പാട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നപ്പോ എന്റെ ജീവിത അനുഭവത്തിലൂടെയാണ് കർത്താവ് തന്നത്. പക്ഷെ ഇന്ന് ഈ വാക്ക് ബൈബിളിൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇന്ന് എനിക്ക് മനസ്സിലായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:19. ഇന്നാണ് ഇത് എന്റെ കണ്ണിൽ പെടും, ഇന്നാണ് ഞാൻ എന്റെ ശ്രദ്ധയിലേക്ക് ഇത് പെടും. പാട്ട് ജനിച്ചോ അതിന് മുമ്പാ, ആ ദൈവത്തിന്റെ ആത്മാവ് തന്ന ചിന്തയാണ് ജീവിത അനുഭവങ്ങളിൽ. പക്ഷേ അത് ബൈബിളില് നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുക. വായിച്ചേ യെശയ്യാ 42:19.
നോക്കിക്കാൺമിൻ, എന്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ? പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിട്ടും തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല.
എനിക്കിത് കേട്ടപ്പോ കണ്ടപ്പോ വലിയ സന്തോഷമായി. കാരണം ദൈവത്തിന്റെ ആത്മാവ് നേരത്തെ പറഞ്ഞു തന്നതും ഇനി ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തതും പാടുന്നതുമായ ഈ പാട്ടിന്റെ ഈരടികൾ ദൈവത്തിന്റെ ആത്മാവ് നേരത്തെ തന്നെ തന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇന്നാണ് എന്റെ കണ്ണ് ഇത് കാണുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആള് മാറിയ ഒരു തെളിവാണ്. ഈ ലോകത്തിൽ പലതും നിങ്ങൾ കാണില്ല, നിങ്ങൾ കേൾക്കില്ല. അത് ഈ ചെവി കേൾക്കത്തില്ലെന്നല്ല, കേട്ടിട്ടങ്ങ് പോവും. ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് പിടിക്കത്തില്ല. ഈ ചേമ്പലമേൽ വെള്ളം വീണപോലെ അതങ്ങ് പോവും. അല്ലെങ്കിൽ സകല വേറെ ബൂസും ഭൗതിക മണ്ഡലത്തിലെ സകല വേറെ ബൂസും നിങ്ങളുടെ ചിന്തയിൽ പിടിക്കും. കാരണം നമ്മുടെ ദർശനം എന്താണ്, അതാണ് നമ്മുടെ ആൾക്ക് കയറി പിടിക്കുന്നത്. നമ്മളുടെ അന്വേഷണം എന്താണ്, അതാണ് നമ്മൾ കയറി പിടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ലൈറ്റിന്റെ എക്സാമ്പിൾ പറയാം. ട്രാഫിക് ലൈറ്റില് 3 കളർ ഉണ്ടെന്ന്, റെഡ്, ഗ്രീന്, യെല്ലോ. അതിൽ ഗ്രീൻ എവിടെയാണ്, താഴെയാണോ നടുവിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ ആളിന് വട്ടങ്ങൾ അല്ലേ, ശരിയല്ലേ? ഗ്രീൻ എവിടെയാ, താഴെയല്ലേ, മുകളിലല്ലേ, നടുവിലല്ലേ, വട്ടങ്ങിറങ്ങ. എന്തേ അറിയാത്തത്, എന്താ അത് കൃത്യം കാണുന്നതല്ലേ? അപ്പൊ കണ്ടിട്ടും കാണുന്നില്ല. കാരണം എന്റെ അന്വേഷണം ട്രാഫിക് ലൈറ്റിൽ ഗ്രീൻ എവിടെയാണെന്നുള്ളത് അല്ല, അതുകൊണ്ടാ കാണാത്തെ. എന്താണോ അന്വേഷണം അത് നമ്മൾ കാണും. ദുബായില് നേഴ്സുമാർക്ക് ഇതാ നാട്ടിലെ 100,000 അല്ലെങ്കിൽ 200,000 രൂപ സാലറി എന്ന് പേപ്പറിൽ കണ്ടാൽ ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യരും അത് കാണും. കാരണം അതിന്റെ പുറകിൽ നിൽക്കുന്നത് പണമാണ്. മാത്രമല്ല, കാണുക മാത്രമല്ല, ചേച്ചിയുടെ മോള് നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഉടനെ ഫോൺ എടുക്കും. അത് പറയാൻ ഇത് തെറ്റാണെന്നല്ല, കാരണം നമ്മുടെ അന്വേഷണം എന്താണോ അവിടെ നമ്മുടെ കണിച്ചു പിടിക്കും. കർത്താവിന്റെ വചനവും അതിന് സാക്ഷ്യം പറയുന്നില്ലേ, അന്വേഷിപ്പീൻ എന്നാ കണ്ടെത്തും. അപ്പൊ എന്താണോ അന്വേഷിക്കുന്നത് അതാ കാണും. നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കാനാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ. അപ്പൊ ഉയരത്തിലുള്ള അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക് ഭൂമിയിൽ നിങ്ങളൊരു കുരുടനും ചെകിടനും ഒക്കെ ആയി മാറും. കാരണം നിങ്ങളുടെ അന്വേഷണം മാറി. നമ്മളെ തന്നെ ശോധന ചെയ്യണം, നാം ഏത് തലത്തിലും നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തരുന്ന ചിന്തകൾക്കനുസരിച്ച് അങ്ങ് മുന്നോട്ടേക്ക് പോവാം. ഇനി ഞാൻ ലോ ഓഫ് ദ സ്പിരിറ്റിലേക്ക് നിങ്ങളെ പഠിപ്പിച്ചതിലേക്ക് അതിലേക്ക് പോകാൻ വേണ്ടിയാണ് ചിന്ത പോകുന്നത്, പക്ഷേ പോകുന്നത് വേറെ സൈഡിലേക്ക്. എനിഹാ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ പോട്ടെ. ലോ ഓഫ് ദ സ്പിരിറ്റ് ദൈവരാജ്യത്തിലെ നിയമം. ഇതുകൊണ്ടാണ് ദൈവം നമ്മൾ ഇത് പഠിക്കുവാൻ തക്കവണ്ണം സാഹചര്യം ഒരുക്കുന്നത്. കാരണം ഇനി നമ്മൾ ജീവിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് ലോ ഓഫ് ദ സ്പിരിറ്റിലാണ്. പുതിയ സൃഷ്ടി ജീവിക്കേണ്ട നിയമമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. പക്ഷെ നമുക്കതിന് പരിചയമില്ല. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരായ വീണുപോയ നമുക്ക് എക്സ്റ്റേണൽ നിയമങ്ങളാണ്, ശരീരത്തിന്റെ പുറത്ത് വായിച്ചു നോക്കി ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിന്റെ കാലം കഴിഞ്ഞുപോയി. ബൈബിളിൽ പറയുന്നതൊന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. ലൂക്കോസ് 16:16 പറയുന്നത്, ദൈവം മനുഷ്യർക്ക് എക്സ്റ്റേണൽ നിയമം കൊടുത്തു, മോശയിലൂടെ ന്യായപ്രമാണം കൊടുത്തു. അതിന്റെ കാലം അതില്ലാതായി പോയെന്നല്ല, അതിന്റെ കാലം സ്നാപക യോഹന്നാൻ വരെ ആയിരുന്നു. എടുത്തിങ്ങനെ വായിച്ചു,
ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു.
ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം, അതിന് കാലം ഉണ്ടായിരുന്നു. ഇത് എന്റെ വാക്കല്ല, യേശുവിന്റെ വാക്കാണ്. യേശുവിന്റെ ശിഷ്യരായിരിക്കുന്ന, യേശുവിന്റെ സന്ദേശം പറയുന്ന ഏവരും മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യമാണിത്. ഇത് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ യാതൊരു വിലയും കൊടുക്കുന്നില്ല. ചുമ്മാ യേശുവിന്റെ പേരിൽ കാശുണ്ടാക്കാൻ നടക്കുന്നവരാ. യേശുവിന്റെ വാക്കിന് വില കൊടുക്കണം നമ്മൾ. യേശുവിന്റെ പേര് പറഞ്ഞ് സംഘടന ഉണ്ടാക്കേണ്ടവരല്ല നാം. യേശുവിന്റെ വാക്കിന് വില കൊടുത്ത് യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശത്തിൽ നിലകൊണ്ട് യേശു ക്രിസ്തു നമ്മളെ ആഗ്രഹി നടത്തേക്ക് നമ്മൾ എത്തിച്ചേരണം യേശുവിലൂടെ. അപ്പോ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയാണ്. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു വരുന്നു. ആരാ പ്രസംഗിച്ചേ? ഈ കർത്താവായ യേശു തന്നെ ദൈവരാജ്യം പ്രസംഗിച്ചു വരുന്നു. അപ്പോ ഇതെന്താ രണ്ട് വ്യത്യാസം? ന്യായപ്രമാണവും പ്രവാചകന്മാരും മനുഷ്യർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയായിരുന്നു, വീണുപോയ മനുഷ്യർക്ക്. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു വരുന്നു. ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ പുത്രന്മാരാണ്, ആത്മരൂപികളാണ്. ലോകത്തിൽ ജഡരൂപികളാണ്. ആത്മരൂപികൾക്ക് നിയമം വേറെയാണ്, ജഡരൂപികൾക്ക് നിയമം വേറെയാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ജഡരൂപികൾക്കായിരുന്നു. എന്നാൽ ആത്മാവിന്റെ നിയമം, ആ ദൈവരാജ്യത്തിന്റെ നിയമമാണ്, ദൈവരാജ്യത്തിൽ ജനിച്ചവർക്കുള്ള നിയമമാണ്. അപ്പൊ ഈ രണ്ട് നിയമങ്ങളും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചോളണം, എങ്കിലേ റിസൾട്ട് വരത്തുള്ളൂ. രണ്ടിനെയും രണ്ട് തലത്തിൽ കാണണം. മതിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ്? ഇതാ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഏകദേശം 30 വർഷം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അനുവാദം തന്നു. എന്നാൽ ഈ സമയത്തൊക്കെ പലപ്പോഴും ഇന്ത്യയിലും പോകാറുണ്ട്. ഇന്ത്യയിൽ പല കാര്യങ്ങൾക്കും ഞാൻ ചെല്ലുമ്പോ അവരെ റേഷൻ കാർഡ് ചോദിക്കും, ഈ അടുത്തായിട്ട് ആധാർ കാർഡും ചോദിക്കും. പക്ഷെ ഞാൻ അവർക്ക് ഒരിക്കലും യുഎയിലെ ഐ ഡി കാർഡൊന്ന് കാണിക്കാറ്. പക്ഷേ അവിടുന്ന് ഞാൻ യുഎഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് വരുമ്പോ ഞാൻ റേഷൻ കാർഡ് കാണിച്ച അവരെന്നെ അവർ ചോദിക്കും ഇത് എന്നാത്തിൻ പുസ്തകമാണ് അല്ലേ. അപ്പൊ വിവേകത്തോടുകൂടി പ്രവർത്തിക്കണം. ഞാൻ ഇവിടെ കാണിക്കുന്നത് പലയിടത്ത് ചോദിക്കുമ്പോ ഐ ഡി കാർഡാണ് ചോദിക്കുന്നത്, ഐ ഡി കാർഡ് റേഷൻ കാർഡാണ്. അപ്പൊ റേഷൻ കാർഡുള്ള രാജ്യത്തിന്റെ നിയമത്തിൽ റേഷൻ കാർഡ് കാണിക്കും, ഐ ഡി കാർഡുള്ള രാജ്യത്ത് ഐ ഡി കാർഡ് കാണിക്കും. മനസ്സിലായ? ലോ ഓഫ് ദ സ്പിരിറ്റ് ഉള്ള ദൈവരാജ്യത്തിൽ ലോ ഓഫ് ദ സ്പിരിറ്റ് ജീവിക്കണം. ന്യായപ്രമാണം ഉള്ളിടത്ത് ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നവരാണ് മറ്റുള്ളവരെന്ന് കണ്ടുകൊണ്ട് അവർക്ക് എന്തുണ്ടാക്കരുത്, അവർക്ക് ഇടർച്ച ഉണ്ടാക്കരുത്. ബാലൻസിൽ പോണ ലൈഫ്. യേശുവിന്റെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിനെ പിടിക്കാൻ ബാക്കി പിടിക്കാൻ അന്നത്തെ ഇന്നത്തെ ക്രിസ്ത്യാനികളെ പോലെ അന്നത്തെ യഹൂദന്മാർ ഭയങ്കര മിടുക്കന്മാരായി. യേശുവിനെ വാക്കിൽ പിടിക്കാൻ, ദൈവരാജ്യം പ്രസംഗിക്കുന്ന യേശുവിനെ വാക്കിൽ പിടിക്കാൻ അവർ ചുറ്റും കൂടി. എന്നിട്ട് ലോകമക്കൾക്കല്ല ഈ അസുഖം കേട്ടോ, ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ഈ അസുഖം. എന്നിട്ട് ഒരു കോയിൻ എടുത്ത് കാണിച്ചു, എന്നിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നാണ് അകത്തെ ചിന്ത. പക്ഷെ പുറത്തങ്ങനെയല്ല, പുറത്ത് വെള്ളയടിച്ച കുഴിമാണങ്ങളാണ്. ഓക്കെ, നല്ല ഗുരു ഉണ്ടോ, ആ വെള്ളയടിക്കണ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ഞങ്ങൾ നീ ഭയങ്കര നല്ല രീതിയിൽ സംസാരിക്കുന്നു, ആരുടെ മുഖത്തൊന്നും നോക്കത്തില്ല, നീ നിന്നെ പോലെ വേണം ആള്. വെള്ള വെള്ള എന്നിട്ട് പറയാം, ഒരു കോയിൻ എടുത്ത് കൊടുത്തിട്ട് പറയാ ഈ കൈസർക്ക് നികുതി കൊടുക്കുന്നത് വിഹിതമോ, സോറി കോയിൻ കൊടുത്തില്ല, സോറി ചോദ്യമാ, കൈസർക്ക് നികുതി കൊടുക്കുന്നത് വിഹിതമോ? അപ്പൊ യേശു അവരുടെ ഹൃദയത്തിലെ തിന്മ നിറഞ്ഞ നിരൂപണങ്ങളെ തിരിച്ചത്. യേശു ക്രിസ്തു അകത്തുണ്ടെങ്കിൽ പ്രിയം അതിനെ നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റുള്ളത്. യേശു പറഞ്ഞു ഒരു കോയിൻ കൊടുക്കാൻ, ആ കോയിൻ അങ്ങ് കൊടുത്തു. യേശുവിനായി കിട്ടിയപ്പോ യേശു ചോദിച്ചു, കൈസറിന്റെ മുഖത്തിലുണ്ട് പ്രിന്റ് ചെയ്തിരിക്കുക, ഇത് ആരുടെ മുഖം? അപ്പോ ഈ ലോകം വാഴുന്ന റോമ വാഴുന്ന കൈസറിന്റെ മുഖമാണ്. അപ്പൊ ഇതിലെ ഇതിലെ സീല് കൈസറുടെ ആണല്ലേ, അല്ലേ? അപ്പൊ യേശു അവിടെ പറഞ്ഞില്ല ഞാനാണ് സർവപ്രപഞ്ചവും എന്നിലൂടെയാണ് പിതാവ് സൃഷ്ടിച്ചത്, ഇത് മുഴുവൻ എന്റേതാണ്, ഇവനാരാണ് നികുതി ചോദിക്കുന്നത്, ആരുടെ ഫോട്ടോയാണ്, ആരുടെ മുദ്രയാണ് അടിച്ച് തകർക്ക എന്നൊന്നും പറഞ്ഞില്ല. യേശു ക്രിസ്തു രണ്ട് മണ്ഡലത്തിലുള്ളത് രണ്ടായിട്ടങ്ങ് മുറിച്ചു, താഴെയുള്ളത് മുകളിലുള്ളത് രണ്ടായിട്ടങ്ങ് മുറിച്ചിട്ട് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർ കൊടുക്കുക, ലോകത്തിലെ ഗവൺമെന്റിനുള്ളത് ലോകത്തിലെ ഗവൺമെന്റിന് കൊടുക്കുക. ഇതിന്റെ മുദ്ര ആരുടേതാ? കൈസറുടേത് അല്ലേ, അത് കൈസർക്ക് കൊടുക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക, ഉയരത്തിലെ ഗവൺമെന്റിനുള്ളത് ഉയരത്തിന് കൊടുക്കുക. അതിന്റെ അർത്ഥം നിന്റെ മേൽ ദൈവത്തിന്റെ മുദ്രയാണുള്ളത്. ഈ നാണയത്തിൽ മാത്രമേ ഉള്ളൂ കൈസറുടെ മുദ്ര, പക്ഷെ നിന്റെ മേൽ ദൈവത്തിന്റെ മുദ്രയാണുള്ളത്. നിന്നെ നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുക. നിന്റെ കയ്യില് പോക്കറ്റുള്ള പണം ഉണ്ടല്ലോ, ആ മുദ്രയുള്ളത് ഗവൺമെന്റിന്റെ മുദ്രയല്ല, അത് ഗവൺമെന്റിന് കൊടുക്കും. പിടുത്തം കിട്ടിയോ? രണ്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അന്ത്യകാലത്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ്, വളരെ പ്രാധാന്യമുള്ളതായ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഗവൺമെന്റ് നമുക്ക് കീഴടങ്ങരുതെന്ന്, കീഴടങ്ങണമെന്ന് പറയണം. സകല അധികാരവും ദൈവത്താൽ വരും, ദൈവത്താൽ അല്ലാതെ യാതൊരു അധികാരവും ഇല്ല. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി ഗവൺമെന്റുകൾ അധികാരികൾ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കും. പ്രിയ സഹോദരങ്ങളെ, ആ ചിത്രത്തിലൂടെ ആ കഴിഞ്ഞ സന്ദേശം നമ്മൾ കണ്ട ആ രൂപം ഒന്ന് കണ്ടുകൊണ്ട് ആത്മമണ്ഡലവും ഭൗതിക മണ്ഡലവും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ കാര്യങ്ങളെ വിവേചിക്കുവാനായിട്ട് ഇടയാക്കണം. ഈ അറിവ് നമുക്കില്ല എങ്കിൽ കാര്യങ്ങളെ, ദൈവവചനത്തിൽ ഈ അറിവ് നമുക്കില്ല എങ്കിൽ കാര്യങ്ങളെ വിവേചിക്കാൻ നമുക്ക് കഴിയുകയില്ല. സ്ക്രീൻ ഷെയർ ചെയ്യുവാൻ സന്നദ്ധയാണ്. ഓളോടെ എല്ലാം പലയിടത്തും ഞാനൊരു കുരുടനാണേ, പലയിടത്തും ഞാനൊരു ചെകിടനാണേ, ചെറിയ ജീവിതം ആഗ്രഹിക്കും പൈതലേ, നീ ഏത് മനസ്സിലാക്കൂ, കീഴിൽ നിന്നല്ല ജയ ജീവിതം, ഉയരത്തിൽ നിന്നാണ് ജയ ജീവിതം. മാൻ ഓർ സൺ ഓഫ് ഗോഡ് ഒരു ചോദ്യത്തോടു കൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്. മനുഷ്യർ മനുഷ്യരുടെ സെൽഫ് വില്ലിൽ ഓപ്പറേറ്റ് ചെയ്യും. മനുഷ്യരെ പ്രത്യേകത അവരുടെ സ്വയത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ആരായാലും വീണുപോയതാണ്. എന്നാൽ ദൈവപുത്രന്മാർ അങ്ങനെയല്ല. ദൈവപുത്രന്മാർ അവർ ദൈവത്താൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ്ട് പേരാണ് ആത്മാവിന്റെ നിയമം. ദൈവപുത്രന്മാർ ദൈവത്താൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു, അതിന്റെ പേരാണ് ആത്മാവിന്റെ നിയമം. മനസ്സിലായോ മക്കളെ? വ്യത്യാസം മനസ്സിലാക്കും. യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നമുക്ക് സ്പീഷ്യസ് ചേഞ്ചിനുള്ള അധികാരമാകും. മനുഷ്യർക്ക്, മരണമുള്ളവർക്ക്, സെൽഫിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നവർക്ക് ദൈവത്താൽ, ദൈവാത്മാവാൽ, ആത്മാവിന്റെ നിയമത്താൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുവാനുള്ള അധികാരമാണ് കിട്ടുന്നത്, സ്പീഷ്യസ് ചേഞ്ച്. ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ദൈവമക്കളാകാനുള്ള അധികാരം. മനുഷ്യർ ദൈവമക്കളാകാനുള്ള അധികാരം. ഹല്ലേലൂയ. മനുഷ്യർ സെൽഫിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നവരാണ്. അതൊരു വീണുപോയ മണ്ഡലമാണ്. ഏശയ്യാ 53:6 നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ വായിച്ചു അല്ലേ? അവരെല്ലാവരും തെറ്റിപ്പോയിരുന്നു. എങ്ങനെയാണ് ആ തെറ്റിപ്പോക്ക്? ഓരോരുത്തരും താൻ താന്റെ സ്വയത്തിലേക്ക് പോയിരുന്നു. ആണ് തെറ്റിപ്പോക്ക്. ഹല്ലേലൂയ. അപ്പോ ആ സ്വയത്തിലുള്ള താമസം മാറിയിട്ട് നമ്മൾ വചനത്തിൽ പോയി താമസിക്കാൻ പോവുകയാണ്. ഒരു വീട് മാറാൻ പോവാണ്. അദൃശ്യമായ വീട് ഷിഫ്റ്റിംഗ് നടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇത് നടക്കണം. ഇത് നടക്കാതെ ഞാൻ എന്റെ സ്വയത്തിൽ തന്നെ നിന്നു, ഒരു 3 പാട്ട് സങ്കീർത്തനൊക്കെ വായിച്ചു, കുറച്ച് ആരാധനയും പാട്ടും, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ആള് മാറുന്നില്ലെങ്കിൽ എന്താ കാര്യം? ആള് മാറും. അപ്പൊ ഇതൊക്കെ ഈ നാളുകളിലെ വചനത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ, എല്ലാവരും സ്നേഹിച്ചു വിളിച്ചു പറയുമ്പോൾ പഴയത് പഠിപ്പിച്ചവർക്കൊക്കെ ദേഷ്യമായി. യേശുവിന്റെ സമയത്ത് യേശുവിന് സംഭവിച്ചതുപോലെ തന്നെ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും തെറ്റായുള്ള ഒരു കാര്യം പഠിപ്പിക്കുന്നുവെങ്കിൽ പറഞ്ഞതാ, വചനത്തിലില്ലാത്തത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒരു സ്പീഷ്യസ് ചേഞ്ച് നടക്കുകയാണ്. ഇന്ന് മനുഷ്യർ അങ്ങോട്ടൊക്കെ എത്തുന്നില്ല. മനുഷ്യർക്ക് ഈ സത്യം അറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ നാളുകളിൽ യേശു ക്രിസ്തു അറിയിച്ചു, ശിഷ്യന്മാരത് അറിയിച്ചു. അത് കഴിഞ്ഞപ്പോ കൊടിയ ചെന്നായിക്കൾ വന്ന് ഈ മനുഷ്യരെ ഇതാ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ എഴുന്നേറ്റു. നമുക്കറിയാമല്ലോ, കളയും നല്ലതും ഒരുമിച്ചാ കിടക്കണം ആ പാടത്ത്. കൂട്ടത്തിൽ എത്ര എണ്ണം കള ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയും, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. എപ്പോഴും ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം വരാത്ത സന്ദേശങ്ങളാണ് എങ്കിൽ ഇറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്. ഒന്നില്ലെങ്കിൽ മനുഷ്യന്റെ സ്വയത്തിൽ നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ പിശാചിന്റെ പ്രേരണയാ വന്നതായിരിക്കാം. അപ്പൊ എല്ലാ സന്ദേശങ്ങളും വിശ്വാസത്തോട് വീര്യം കയറിക്കോളണം. വീര്യം കയറും. ഓരോ സന്ദേശം കയറുമ്പോൾ വീര്യം കയറും. എന്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് തരുന്ന ഓരോ സന്ദേശം എനിക്ക് വീര്യം കയറിക്കൊണ്ടിരിക്കുക, വീര്യം കയറിക്കൊണ്ടിരിക്കുക. ഇത് തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ആ പാട്ട് എനിക്ക് തോന്നുന്നു ചില മാസങ്ങൾക്ക് അല്ലെങ്കിൽ 1 or 2 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് ജനിച്ചതാന്ന് തോന്നുന്നു ആ പാട്ട്. പക്ഷെ ആ പാട്ടിന്റെ വരികൾ ഞാൻ ഇന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു തലം, അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന victims of the halfway gospel. പാതി വഴി സുവിശേഷത്തിന്റെ ഇരകൾ എന്ന ഹെഡിംഗ് ഉണ്ട്. ഇന്ന് ലോകത്തിലെ എന്റെ സഹോദര വർഗങ്ങളിൽ നല്ലൊരു പങ്കും അങ്ങനെ തന്നെ കിടക്കും. അവർ ഇരകളാണ്, പാതി വഴി സുവിശേഷത്തിന്റെ ഇരകളായിട്ട് കിടക്കുക. എന്താണ് ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ദൈവത്തിന്റെ വായന പറഞ്ഞ ആകെ തുടിഹീനരാകാതെ ദൈവിഷ്ടം എന്ന് തിരിച്ചറിയാൻ പറഞ്ഞാലും അവര് കുറേ സ്വയത്തിൽ വചനം പഠിച്ച് പണ്ഡിത ലെവലിൽ നിന്നുകൊണ്ട് ഗ്രീക്ക് ഹീബ്രുയും പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് ഹീബ്രു അറിയുന്നത് നല്ലതാ, അതിനേക്കാളും ഉപരി അറിയേണ്ടത് കുഞ്ഞെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവിനെ. ആ ആത്മാവ് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ പറ്റാതെ ഗ്രീക്ക് ഹീബ്രുവും പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഭാഗ്യം ആത്മാവ് പറയുന്ന കേൾക്കാൻ ചെവി ഉണ്ടാകണം. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ ഈ വിക്ടിംസ് ഓഫ് ദ ഹാഫ് വേ ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇത് താഴെ പഠിച്ചിട്ടിരിക്കുന്ന ആ തലം ഞാൻ നിങ്ങളിവിടെ കാണുകയാണ്. താഴെ ഭൂമി, ആ ഭൂമിക്ക് ചുറ്റും ഇതാ ഒരു കൂട്ടം ജലത്തിനെ കൂടെ കാണാം. ലോകം എഴുതിയിട്ടിരിക്കുന്നു, മനുഷ്യനെ എഴുതിയിട്ടിരിക്കുന്നു. ഇതാ അതിനിടയിൽ ഒരു റെഡ് ലൈൻ കൊടുത്തിരിക്കുന്നു. അതിന് മോൾ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ആത്മലോക സ്പിരിറ്റ് വേൾഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഫിസിക്കൽ വേൾഡ് ഭൗതിക ലോകം എന്ന് എഴുതിയിരിക്കുന്നു. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ചതാ. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറരുത്. ഇതാ ഇനി തുടർന്ന് ഈ ലോകത്തിൽ മനുഷ്യരാണ്, ജഡരൂപികളാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവപുത്രന്മാരാണ്, ആത്മരൂപികളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത് തുറന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ കാര്യം. ഈ ഒരു തലം നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് ദൈവപുത്രന്മാർ ഇതാ ആത്മരൂപികൾ ഉയരത്തിലും മനുഷ്യപുത്രന്മാർ താഴെ. ഇന്ന് രക്ഷിക്കപ്പെട്ട നമ്മൾ ഈ ഒരു ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ, നമ്മൾ മനുഷ്യരുമാണ് ദൈവപുത്രന്മാരുമാണ്. ഈ ഒരു ക്രമീകരണം മനസ്സിലാക്കി, നമ്മൾ മനുഷ്യരുമാണ് ദൈവപുത്രന്മാരുമാണ്. ഈ ശരീരം നമുക്കുണ്ട് അല്ലേ, ഇത് മനുഷ്യന്റെ ശരീരം. ഈ വ്യക്തിയുടെ പൗരത്വം ലോകത്തില്, ഭൂമിയില്. അതുകൊണ്ടാണ് കൈ സന്ദേശിക്കാണ്ടല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിച്ച നമ്മുടെ പൗരത്വമോ, ഫിലിപ്പിയർ 3:20 പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. അപ്പൊ രണ്ടു പൗരത്വം ഉള്ളതാണ്, രണ്ടു പൗരത്വം. ഒന്ന് ഭൂമിയിലെ പൗരത്വം മനുഷ്യന്, ഉയരത്തിലെ സ്വർഗത്തിലെ പൗരത്വം ദൈവപുത്രൻ. അപ്പൊ നമ്മൾ രണ്ടിന്റെയും ഒരു കോമ്പിനേഷനാണ്. മനസ്സിലായോ? ഭൂമിയിലെ ജീവിതം മരിക്കുന്ന ജീവിതമാണ്, എന്നാൽ സ്വർഗത്തിലെ ജീവിതം മരിക്കാത്ത ജീവിതം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ആ മരിക്കാത്ത ജീവനെ മുറുകെ പിടിച്ചോളാൻ. പിടുത്തം കിട്ടിയോ? മരിക്കുന്ന ജീവൻ പോവും, മരിക്കാത്ത ജീവനെ മുറുകെ പിടിച്ചു. അപ്പോ ഈ ഒരു തലം വ്യക്തതയോടെ മനസ്സിലാക്കി എല്ലാം ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ ഹാഫ് വേ ഗോസ്പൽ എന്ന് വിക്ടിംസ് ഓഫ് ദ ഹാഫ് വേ ഗോസ്പൽ എന്ന് പറയാൻ കാരണം ഈ ജനം, ലോകത്തിലെ ജനത്തോട് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു അത്യാവശ്യം തന്നെ. പക്ഷെ യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം അറിയിക്കുന്ന ഒരു വിരളം. യേശുവിനെ മാത്രം പ്രസംഗിച്ച് അവസാനിപ്പിക്കുകയല്ല, യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സന്ദേശവും കൂടി പ്രസംഗിക്കണം. യേശു ക്രിസ്തുവിനെ മാത്രം പ്രസംഗിച്ചാൽ ഉള്ള അപകടം എന്ന് പറയുന്ന ജനം, അവർക്ക് ആത്മമണ്ഡലത്തെ കുറിച്ച് അറിയത്തില്ല. ദൈവരാജ്യം പരിപൂർണമായ ആത്മമണ്ഡലം, അദൃശ്യമണ്ഡലം. യേശുവിന്റെ സന്ദേശം പറഞ്ഞാൽ മാത്രമേ ജനം അങ്ങോട്ടേക്ക് എത്തത്തുള്ളൂ, അല്ലെങ്കിൽ ജനം അങ്ങോട്ടേക്ക് അറിയാത്ത സ്ഥലത്തേക്ക് എങ്ങനെയാണ് അവർ എത്തുന്നേ. അവര് മറ്റു മതങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവര് കുറെ ഭക്തിയുടെ മാർഗങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന മറ്റു മതങ്ങളെ പോലെ ക്രിസ്തുവിന്റെ മാർഗത്തെയും അതം പതിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാലല്ല മോക്ഷം കിട്ടുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. ഇത് മനസ്സിലാക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആ പുതിയ സൃഷ്ടി നരകത്തിനൊന്നും യോഗ്യനല്ല, ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. നമ്മുടെ വിഷയം ഇപ്പൊ നിർവഹിക്കപ്പോ നമ്മുടെ വിഷയം, നമ്മുടെ വിഷയം നമുക്ക് പഴയതിനെ വിടാൻ മനസ്സില്ല. അത് തന്നെ വിഷയം, പഴയതിനെ വിടാൻ നമുക്ക് മനസ്സില്ല. Leave and cleave the old one. നമുക്കതിന് മനസ്സില്ല. കർത്താവ് വചനം പറയുന്നു, നീ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കേ. മനസ്സില്ല അതിന്. പകരം പഴയതിന് കിട്ടാൻ വേണ്ടി ആരാധനയും കൈയടിയും ഉപവാസവും. ഇത് പറയുമ്പോ എന്നോട് ദേഷ്യം വരും. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ, ബൈബിള നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായി പറയണേ. എന്റെ ജീവിതത്തെ മാറ്റിയ മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവവചനത്തെ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ദൈവം നിത്യജീവനെ തന്നു കഴിഞ്ഞു. ആ ജീവൻ ദൈവത്തിന്റെ പുത്രനിലുണ്ട്. പുത്രനുള്ളവനോ നിത്യജീവനുണ്ട്. ആ നിത്യജീവനെ മുറുകെ പിടിക്കണം. അതാണ് ആ പുതിയ സൃഷ്ടി, ദൈവപുത്രൻ. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ നല്ലതാണ് അതിന്റെ അവസാനം. നിങ്ങൾ കേട്ടിട്ടില്ലേ, നാം ഈ ഭൂമിയിൽ ആരംഭിച്ചത് മനുഷ്യനായിട്ടാണ്, നല്ല കാര്യം. പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് നാം അവസാനിച്ച് പോകേണ്ടത് ജയം പ്രാപിച്ച ദൈവപുത്രനായിട്ട് വേണം പോകാൻ. മനസ്സിലാവുന്ന മക്കളെ, അത് മതക്കാരനായിട്ട്, സംഘടനക്കാരനായിട്ട്, സി എസ് എക്കാരനായിട്ട്, കത്തോലിക്കന് ഐ പി സി കാരന് ബാപ്റ്റിസ്റ്റുകാരനുമായിട്ട് പോകാനല്ല നമ്മളെ വിളിച്ചത്. ജയിക്കുന്നവൻ ബാപ്റ്റിസ്റ്റുകാരനല്ല പറയുന്നത്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. ഒളിച്ചു മാറരുത്. ഒളിച്ചു മാറിയിട്ട് എന്താ കാര്യം? എനിക്ക് ദൈവം തന്ന ശ്വാസം ദൈവത്തിന്റെ പ്രൊവിഷന, ഈ ആരോഗ്യം ദൈവത്തിന്റെ പ്രൊവിഷന, ഇത് മുഴുവൻ ദൈവത്തിന്റെ പ്രൊവിഷന. ഈ പ്രൊവിഷൻ തന്നിട്ട് എന്റെ പുറകെ നിൽക്കുന്ന സർവശക്തമായ ഗവൺമെന്റ് എന്നെ ഉപയോഗിക്കുക. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാം. ഏത് മതക്കാരനായാലും, ഏത് സംഘടനക്കാരനായാലും, ഏത് തിന്മ ചെയ്യുന്നവനാണെങ്കിലും ആ പ്രവൃത്തിയെ സ്നേഹിക്കാതെ മനുഷ്യനെ സ്നേഹിക്കാൻ ഒരു കൃപ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ദൈവം തന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്ക്, നമ്മളുടെ ആരംഭം ഈ ഭൂമിയിൽ മനുഷ്യരായിട്ടാണ്. പക്ഷേ ആരംഭത്തേക്കാൾ നല്ലത് അവസാനം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മളോട് പോകുന്നത് ആരായിട്ടായിരിക്കണം? ദൈവപുത്രന്മാരായി ഇവിടെ പോകണം. നമ്മൾ ഇവിടെ ആരംഭിച്ചത് എക്സ്റ്റേണൽ ലോ മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ടാണ്. പുറത്തുനിന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നവരായിട്ടാണ്. നമ്മളിവിടുന്ന് പോകുമ്പോ അകത്തുനിന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ പോകണം. മനുഷ്യപുത്രന്മാർ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നവരാണ്. ഔട്ട്സൈഡ് ഇൻ. ദൈവപുത്രന്മാർ അകത്തു നിയന്ത്രിക്കപ്പെടുന്നവരാണ്. ഇൻസൈഡ് ഔട്ട്. സുവിശേഷത്തിന്റെ ബ്യൂട്ടി ഇതാണ്. യോഹന്നാൻ 1:12, അത് ശരിക്കും മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ലെന്ന്. യേശുവിനെ സ്വീകരിക്കുന്നത് ഒരു പുതിയ മാർപ്പിച്ചേരാനല്ല, ആ വാക്യം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കി. ആ വാക്യത്തിന്റെ എഫക്റ്റീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നോക്കി. എല്ലാവരും ബൈബിൾ എടുത്തേ, ബൈബിൾ എടുത്തേ. ഓലോടെ എല്ലാം
അതൊന്ന്, അതിൽ നിന്ന് എഫക്റ്റീവ്നെസ് ഒന്നൊന്ന് ഒന്ന് ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ച്.
വായിച്ചോ? ഇനി ദേവദാസന് ഉറക്കെ വായിച്ച്, വായിക്കാത്തവർക്ക് കേൾക്കാനായിട്ട്.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു.
അപ്പോ ഈ അവർ എന്ന കൂട്ടരേത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഏവർ എന്നുള്ള കൂട്ടരാരാ? മനുഷ്യരല്ലേ? മനുഷ്യരല്ലേ? നാം ഭൂമിയിൽ ജനിച്ചത് എങ്ങനെയാ? നമ്മുടെ ആരംഭം മനുഷ്യരായിട്ടല്ലേ? ആ മനുഷ്യർക്ക് ആരാകാനുള്ള കൃപയാ വരമാ ദൈവം കൊടുത്തേ, അവസരാ കൊടുത്തേ, ദൈവമക്കളാകാൻ. ദൈവമക്കളാകാൻ ദൈവമക്കൾ ആരാ നയിക്കപ്പെടുന്നവരാ? റോമ 8:14 വായിച്ചേ, ദൈവമക്കൾ ആരാ നയിക്കപ്പെടുന്നവരാ? ദൈവത്തിന്റെ വചനം പറയാം, ദൈവ ആത്മാവ് നയിക്കപ്പെടുന്നവരാണ്, അദൃശ്യത്തെ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആയിച്ചേ,
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു.
ശ്രദ്ധിച്ചേ, കാറ്റഗറിക്ക് മാറ്റം വരുന്നുണ്ടോ? ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹലോ, എന്റെ സഹോദരന്റെ, നിങ്ങൾ കേട്ടേ, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുന്നത്, നിങ്ങളിപ്പോ ഏത് കാറ്റഗറിയിലാണ് കിടക്കണേ? ദൈവാത്മാവാണോ നിങ്ങൾ നടത്തുന്നത്? അദൃശ്യമാണോ നിങ്ങൾ നടത്തുന്നേ? അകത്തുനിന്നാണോ നിങ്ങൾ നടത്തപ്പെടുന്നേ, അതോ പുറത്തുനിന്നാണോ? ഏത് കാറ്റഗറിയാ? എന്നെ ക്രൂശിക്കുകയല്ല വേണ്ടത്, പകരം അവനവനെ തന്നെ പരിശോധിക്കുകയാണ്. ഞാൻ നിങ്ങളെ സഹായിക്കുന്നതേ ഉള്ളൂ, എന്നെ ദൈവം വെച്ചിരിക്കുന്നത് അതിനാ. ഏത് കാറ്റഗറിയാ നിങ്ങൾ? മനുഷ്യൻ പുറമെയുള്ള നിയമങ്ങളാണ് നടത്തപ്പെടുന്നത്, ദൈവപുത്രന്മാർ അകത്തു നിന്ന് ദൈവാത്മാവ് പറയുന്ന ചിന്തകൾ നടത്തപ്പെടുന്നു. അപ്പോ നമ്മുടെ ഓരോരുത്തരുടെ ആരംഭം ഇവിടെ ആരായിട്ടായിരുന്നു? ഭൂമിയിൽ ആരംഭം ആരായിട്ടായിരുന്നു? ഏ ജോബി ബ്രദറെ, ജോബിമാരോട് ആരംഭിച്ചത് ആരായിട്ടായിരുന്നു? ദൈവപുത്രനോ മനുഷ്യനോ? മനുഷ്യൻ അല്ലേ? ദൈവപുത്രമായിട്ട് ആരംഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്ക് ഒന്ന് കാണാനെ. കൂലിയച്ഛനങ്ങൾ മാത്രമുണ്ട് ദൈവത്തനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചത്. ആദ്യം അതിന് അറിയാൻ പാടില്ലെന്ന് കേട്ടോ, പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, അറിവില്ലാത്തതുണ്ട്. ഓക്കെ, ഏതാശുപത്രിയില്ല ജനിച്ചേ? ഏത് വീട്ടിലാ ജനിച്ചേ? അതെല്ലാം ചിന്തിച്ചേ. നമ്മൾ എല്ലാവരും, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്, ഞാൻ എന്റെ അമ്മ പറഞ്ഞ് കേട്ടത് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആശുപത്രിയിലാന്ന് കേട്ടത്. അപ്പോ മനുഷ്യനായിട്ടാണ് ജനിച്ചത്, അതാണ് എന്റെ ആരംഭം ഈ ഭൂമിയിൽ. എന്നാൽ എനിക്ക് ദൈവം, അതായത് ഞാൻ തോക്കാൻ വേണ്ടി ജനിച്ചതാ, മരണത്താൽ തോക്കാൻ വേണ്ടി ജനിച്ചതാ. എല്ലാ അപ്പച്ചന്മാരും അമ്മച്ചിമാരും തോറ്റ് മരണത്താൽ പിടിക്കപ്പെട്ട് പോകണവർ തോക്കാൻ ജനിച്ചതാ. പക്ഷേ എനിക്ക് സ്വർഗത്തെ ഒരു കൃപ തരികയാണ്, ഈ മനുഷ്യനായി ജനിച്ച് ആരംഭിച്ച എനിക്ക് ദൈവപുത്രനായി ഇവിടുന്ന് അവസാനിച്ചു പോവാം, മരണമില്ലാത്തനായി അവസാനിച്ചു പോവാം. ഇവിടുത്തെ കിട്ടിയ സ്പീഷ്യസ് ചേഞ്ച് നടത്താം. ഇതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കും, അതിന് വചനമുണ്ടോ എന്ന്. പണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹീസ് എ ന്യൂ ക്രീച്ചർ. അവനൊരു പുതിയ ജീവിയാ, അവനൊരു പുതിയ ജീവിയാണ്. ജീവി മലയാളത്തിലെ പുതിയ സൃഷ്ടി എന്ന്. ഈസ് എ ന്യൂ ക്രീച്ചർ. ന്യൂ ക്രീച്ചർ, ഈ മർമ്മം മനസ്സിലാക്ക്. മരണമില്ലാത്ത ദൈവപുത്രന്മാർ എന്നുള്ള പുതിയ സൃഷ്ടി, പുതിയ ജീവി. അപ്പൊ നമ്മുടെ ആരംഭം മനുഷ്യനായിട്ട്, പക്ഷെ അവസാനം ദൈവപുത്രനായി മാറി. സഭാപ്രസംഗം 7:8 പറയുന്ന മനോഹരമായ വാഗ്ദത്തം അല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ നല്ലത് അതിന്റെ അവസാനമാണ്. നാം ഭൂമിയിൽ ജനിച്ചത് നല്ലതാണ്, പക്ഷെ അത് മരണത്തിലേക്ക് പോകും. പക്ഷേ അതിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയ അവസരം, ദൈവസ്നേഹം, മരണമുള്ള മനുഷ്യനായ നമുക്ക് മരണമില്ലാത്ത ദൈവപുത്രന്മാരായി മാറുവാനുള്ള അവസരം ദൈവം തന്നു. അപ്പൊ അവസരം ഉപയോഗിക്കണ്ടേ? അവസരം ഉപയോഗിക്കണ്ടേ? എൻഗേജ്മെന്റ് നല്ലതാണ്, അതിനേക്കാൾ നല്ലതല്ല വിവാഹം. ഡിഗ്രിക്ക് പഠിക്കാൻ കയറിയത് നല്ലതാണ്, അതിനേക്കാൾ നല്ലതല്ലേ ഡിഗ്രി പാസ്സായ സർട്ടിഫിക്കറ്റുമായിട്ട് കോളേജ് വിട്ട് ഇറങ്ങുന്നത്. മനുഷ്യരായ ജീവിതം ആരംഭിച്ച നല്ലതാ, അതിനേക്കാൾ നല്ലതല്ലേ ദൈവപുത്രന്മാരായി ഈ ഭൂമി വിട്ടുപോകുന്നത്. ഇതല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്? തന്റെ ഭക്തന്റെ മരണം, ജനനത്തെ കുറിച്ചല്ല പറയുന്നത്, മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ഹല്ലേലൂയ. സമപ്രസംഗി 7:8 വായിച്ചു.
ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്.
ഹല്ലേലൂയ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നാം എല്ലാവരും മനുഷ്യരായ ആരംഭിച്ചു, അതിനേക്കാൾ നല്ലതാ ദൈവപുത്രന്മാരായി നാം നമ്മുടെ പപ്പയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഈ കേട്ടതല്ലേ സുവിശേഷം? ഈ കേട്ടതല്ലേ സുവിശേഷം? ഹല്ലേലൂയ. അപ്പൊ ഈ കേട്ട സുവിശേഷത്തിൽ നാം ജീവിക്കണം. നാം ഈ വചനത്തെ പ്രസംഗിച്ചതൊക്കെ മാത്രമല്ല, ഈ വചനത്തിൽ വസിക്കണം. അല്ല, ഈ വചനത്തിന്റെ തടവുകാരാണ്. തടവുകാരാകാൻ മനസ്സുണ്ടോ? തടവുകാരാകണം വചനത്തിന്റെ. തടവുകാരനായ പിന്നെ ഇത് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നിൽ വസിപ്പീൻ, അതിനർത്ഥം എന്റെ വചനത്തിൽ താമസിക്കുന്നേ. നീ നിന്റെ കോട്ടയത്തുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ, ഓസ്ട്രിയയിലുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ, US വീട്ടിൽ താമസിക്കുന്നത് പോലെ, കൊട്ടാരക്കരയിലുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ, തൃശ്ശൂരുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ, കണ്ണൂരുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ, പാലക്കാടുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ, എറണാകുളത്തിന്റെ വീട്ടിൽ താമസിക്കുന്നത് പോലെ, ലോകത്തെ എവിടെയാണോ നിന്റെ വീട്ടിൽ താമസിക്കുന്നത് പോലെ, ഗൾഫിലുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെ നീ എന്റെ വചനത്തിൽ താമസിക്കേ. താമസിക്കേ. നിന്റെ ശരീരം മാത്രമേ കോട്ടയത്തുള്ള വീട്ടിൽ താമസിക്കുന്നുള്ളൂ, പക്ഷെ നിന്റെ സോള് താമസിക്കേണ്ടത് എന്റെ വചനമാകുന്ന വീട്ടിലായിരിക്കണം. വചനമാകുന്ന വീട്ടിൽ താമസിക്കേ. ഹല്ലേലൂയ. ഇതുവരെ നീ അങ്ങോട്ട് വന്ന് താമസിച്ചിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ, ഇന്ന് വന്ന് താമസിക്കേ. ഇതുവരെ ഞാൻ പ്രിയജനങ്ങളുടെ വീട്ടിൽ പോയതുപോലെ വിസിറ്റർ മാത്രമാണ്, വചനത്തിന്റെ വിസിറ്റർ മാത്രമാണ് പ്രിയ കുഞ്ഞെ നീ എങ്കിൽ ഇന്ന് വിസിറ്റിംഗ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവിടെ അങ്ങ് താമസിക്കാൻ തുടങ്ങാം. അവിടെ അങ്ങ് താമസിക്കേ. ഡോറ് തുറന്നു കൊടുക്കുന്നോണ്ട് ഇറങ്ങി ഓടുകയാണെങ്കിൽ ആ അത് തടവാക്കി മാറ്റ്, ഇനി അതിന്റെ അകത്തത് പുറത്തിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കുന്നു മക്കളെ, ഒരു തീരുമാനം എടുക്കുന്നു. നമുക്ക് ആള് മാറണ്ടേ? നമുക്ക് ആള് മാറണ്ടേ? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, ദൈവസ്വന്തം എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ഓ വി താങ്ക് യു ഫാദർ, വി താങ്ക് യു. എല്ലാ കണ്ണുകളും ദൈവസ്വന്തം അടയട്ടെ. ആള് മാറുവാൻ വേണ്ടി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഓ ഇനി വചനത്തിന്റെ സന്ദർശകരായി മാത്രം അവസാനിക്കുകയല്ല, വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരായി അവസാനിക്കുകയല്ല. ഹല്ലേലൂയ. അത് പ്രസംഗിക്കാനുള്ള നോട്ട് കുറിപ്പുകൾ മാത്രം എടുത്ത് അവസാനിക്കുന്നവരായിട്ടല്ല, ആ വചനത്തിൽ ജീവിപ്പാൻ, ആ വചനത്തിൽ ഉപവസിപ്പാൻ, ആ വചനത്തിൽ താമസിക്കാൻ, ആ വചനത്തിന്റെ തടവുകാരനായി തടവുകാരിയായി മാറുവാൻ, ആള് മാറിയവനായി മാറുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ഇത്ര വലിയ സ്നേഹം ദൈവം നമ്മളോട് കാണിച്ചു. കാണുന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ആ ദൈവം മക്കളെന്ന് വിളിക്കപ്പെടും. ഇത് വിശ്വാസം, ദൈവം മക്കളാണ്. ഇനി അത് മുറുകെ പിടിച്ചാൽ മാത്രം മതി നമ്മൾ, ഇനി അത് മുറുകെ പിടിച്ചാൽ മാത്രം മതി, അത് മുറുകെ പിടിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹാ ഇത്ര വലിയ സ്നേഹ, ഈ ഹല്ലേലൂയ, ഈ ഈ രക്തം, അല്ല ഈ നിധി നമ്മൾ ഒരിക്കലും ഇനി തള്ളിക്കളയുവാനായിട്ട് ഇടയാകരുത്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആള് മാറിയതുപോലെ മാത്രമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവോട് പറ ഈ കഴിഞ്ഞ നാളുകളെല്ലാം വചനം കേട്ട് ഞാൻ അതിനെ വിസിറ്റ് ചെയ്ത് പോകുന്ന അങ്ങനെ ഞാൻ അവഗണിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു. അതെ കർത്താവിന്റെ വചനം ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ഞാൻ അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു കർത്താവ്. അതുകൊണ്ട് എനിക്ക് മാറ്റം വന്നില്ല. എന്റെ കർത്താവെ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ എന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇനി വചനം ചുമ്മാ കേട്ടുപോകാനല്ല, എന്നിട്ട് ഞാൻ അടുത്ത വചനം എപ്പോഴാ പ്രസംഗിക്കുന്നത് അന്വേഷിച്ച് നടക്കാനല്ല, കേട്ടതിൽ ആദ്യം ജീവിപ്പാൻ എനിക്ക് കൃപ തരണേ കർത്താവ്. ഇതാ അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ കുഴപ്പം ഞാൻ മനസ്സിലാക്കി കർത്താവെ. എനിക്ക് ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തതാ. എനിക്ക് പുതിയതിൽ ജീവിക്കാൻ പറ്റാത്ത, പുതിയ വീട്ടിൽ താമസിക്കാൻ എനിക്ക് കഴിയാത്തതിന്റെ കാരണം പഴയ വീട് വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്റെ കർത്താവെ എന്നെ സഹായിക്കണമേ. എത്ര പേര് ദിവസത്തിൽ പ്രാർത്ഥിക്കുക, എത്ര പേര് പ്രാർത്ഥിക്കുക, പ്രസംഗം നിങ്ങൾ കേട്ടു, ഇതാണ് യഥാർത്ഥ സമയം. നിങ്ങൾ ദൈവമായിട്ട് ബന്ധപ്പെടുക, ദൈവം നിങ്ങളോട് സംസാരിച്ചതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൈവത്തോട് മറുപടി പറയുകയാണ്. ഇപ്പോ ഒരാൾ ഹലോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തിരിച്ച് ഹലോ എന്ന് പറയുന്നത് പോലെ ദൈവം തന്റെ വചനത്തിലൂടെ തന്റെ മക്കളോട് ഹലോ പറഞ്ഞിരിക്കുകയാണ്. ഇനി നാം മക്കളാണ്, നിങ്ങൾ തിരിച്ച് ഹലോ പറയാനുള്ള സമയമാണ്. ഈ സമയത്ത് പ്രസംഗം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകല്ലേ മോനെ, അതൊരു മണ്ടത്തരമാണ് മോളെ. ഏതാ ഈ സമയത്ത് നീ തിരിച്ച് ദൈവത്തോട് ഒരു ഹലോ പറഞ്ഞേ, കേട്ടതിന്റെ വെളിച്ചത്തിൽ നീ ഒരു തിരിച്ചൊരു ഹലോ പറഞ്ഞേ. അത് എങ്ങനെയായിരിക്കും ദൈവം ഒന്ന് കേൾക്കട്ടെ. ആളെ മാറ്റുന്ന സന്ദേശമായത് സമയം കളയുന്ന സന്ദേശം അല്ല ഇത്. ആളെ മാറ്റുന്ന സന്ദേശം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആളെ മാറുക, മനുഷ്യൻ മാറി ദൈവപുത്രനായി മാറട്ടെ. ഓരോരുത്തരും ഹല്ലേലൂയ അകത്തുനിന്ന് പുറത്തേക്ക് ജീവിക്കുന്നവരായി മാറട്ടെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ദൈവം കാണുന്നു പ്രിയ മകനെ, നിന്റെ ഹൃദയം ദൈവം കാണുന്നു പ്രിയ മകളെ. ഹല്ലേലൂയ. നിന്റെ ശ്വാസം തീർന്നതിന് മുമ്പ് ഈ ഒരു കൺവെർഷൻ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കണം. നമ്മുടെ താമസം മാറണം. പഴയ സെൽഫിൽ നിന്ന് പുതിയ സെൽഫിലേക്ക്, ഹല്ലേലൂയ, പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറണം. പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ ധരിക്കുന്ന താമസം മാറണം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് അതിനായി ഏൽപ്പിച്ചാട്ടെ.
നിങ്ങളുടെ ഹൃദയത്തെ ദൈവം കാണുന്നു. സ്വർഗീയ പിതാവേ, ഈ മക്കളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തെ അങ്ങ് കാണുന്നു. കുറവുകളുടെ കൂമ്പാരമായ, എന്നാൽ ഞങ്ങളെ വീട് മാറ്റുന്ന അങ്ങയുടെ പദ്ധതിക്കായി നന്ദിയോട്. മനുഷ്യരിൽ നിന്ന് ദൈവപുത്രനിലേക്ക്, സ്വയ ജീവിതത്തിൽ നിന്ന് ദൈവത്താലുള്ള ജീവിതത്തിലേക്ക്, ആത്മാവിന്റെ നിയമത്തിലേക്ക് ഞങ്ങളെ മാറ്റുന്ന ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ കേട്ട ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ നല്ലതിന്റെ അവസാനമാണ്. മരിക്കുന്ന മനുഷ്യരായി, മരണത്തിന് കീഴുള്ളവരായി ഞങ്ങളിവിടെ ജനിച്ചുവെങ്കിലും അങ്ങയുടെ സുവിശേഷത്തിന്റെ ഓഫർ, മരണത്തിന്റെ കീഴിലുള്ളവരെ, മരണത്തിന്റെ മുകളിലുള്ള ദൈവപുത്രന്മാരായി നിനക്ക് ഇവിടെ അവസാനിക്കും. നിത്യ ദൈവത്തോടു കൂടെ ജീവിക്കാം, നിത്യം ഭൂമിയുടെ രാജാക്കന്മാരായി മനോഹരമായ സുവിശേഷത്തിന്റെ ഓഫർ ഇതാ അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക്. ഇപ്പോൾ കേട്ടവർ, ഇനി കേൾക്കുവാനുള്ളവർ, പ്രിയ പിതാവേ, എല്ലാവരെയും ഈ മഹാസ്നേഹത്തിലേക്ക്, ഈ സ്പീഷ്യസ് ചേഞ്ചിലേക്ക് അങ്ങ് കൊണ്ടുവന്നാണ്. അവരെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കുക. അങ്ങത് ചെയ്യുന്നതിനായുള്ള ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു. ഇച്ഛനത്തെ ഇവിടെ സകല ആവശ്യങ്ങളുടെ മേൽ അങ്ങ് മഞ്ഞ മഴയമായി ഞങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരിക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. പ്രിയരെ, കർത്താവ് നമ്മളോട് വളരെ ഹൃദ്യമായി സംസാരിച്ചു അല്ലേ. ഹല്ലേലൂയ. ഇനി വിസിറ്റേഴ്സ് മാറി നമുക്ക് താമസിക്കുന്നവരായി തീരുമാനിക്കും. വീട്ടിൽ താമസിക്കുന്നത് പോലെ ശരീരം ഭൗതിക വീട്ടിൽ താമസിക്കട്ടെ, നമ്മുടെ സോള്, നമ്മുടെ ഹൃദയം വചനമാകുന്ന വീട്ടിൽ ക്രിസ്തുവിൽ താമസിക്കട്ടെ. ഹല്ലേലൂയ. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനമാണ്. മനുഷ്യരായി നമ്മളെ ആരംഭിച്ചു, ദൈവപുത്രന്മാരായി പോകണം.
മരണമുള്ളവരായി നമ്മൾ ആരംഭിച്ചു, മരണമില്ലാത്തവരായി നമ്മളിത് പോണം. സന്തോഷമുണ്ടോ? ആ ദൈവത്തിന്റെ കാര്യങ്ങൾ ഉയർത്തിട്ട് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. വി താങ്ക് യു ഹെവൻലി ഫാദർ, വി താങ്ക് യു ഇൻ ജീസസ് നെയിം, വി താങ്ക് യു ഗൈസ്. നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ, സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, മറക്കരുതേ. വലിയൊരു അക്കൗണ്ടാണ് നമ്മളെ തരുന്നത്. നിങ്ങളിത് ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ കാണുന്നത് ആരായിട്ടാണെനിക്ക് അറിയാം. പിന്നെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരിക്കലും ആക്കരുത്. ഷെയർ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞു ഇതൊന്ന് കേൾക്കണേ. കാരണം പിശാചും ലോകവും നിന്നെ ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. പക്ഷെ നീ ഇതൊന്ന് കേൾക്കണേ എന്ന് അവരൊന്ന് വിളിച്ച് നീ അത് കേട്ടിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. ആ സഹോദരി പറയും, ഏ അയാൾ ഇങ്ങനത്തവനാ, നോ ഫൂളർ, എന്റെ സ്നേഹിതെ ഈ ഒരു കാര്യം ചെയ്ത് കേട്ടിട്ട് നീ എന്നെ അങ്ങ് വഴക്ക് പറഞ്ഞു, എന്നെ അങ്ങ് വഴക്ക് പറഞ്ഞു. മറ്റേ പറഞ്ഞു, അത് നിങ്ങളൊന്ന് കേട്ടിട്ട്, അത് കേട്ടിട്ട് എന്നെ അങ്ങ് വഴക്ക് പറഞ്ഞു, ആ വഴക്ക് ഇത്ര ഞാൻ കേട്ടോളൂ എന്ന് അവരോടൊക്കെ പറഞ്ഞ് ഇത് ഏതെങ്കിലും രീതിയിൽ അവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രമിക്കേ. ദൈവം നിങ്ങൾ അതിനായി സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാഹ്.